الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، സൂറത്തുൽ മാഇദ ഖുർആനിലെ അഞ്ചാമത്തെ സൂറത്താണ് സൂറത്തുൽ മാഇദ. ഒന്നാമത്തേത് ഫാത്തിഹ, രണ്ടാമത്തേത് അൽ ബഖറ, മൂന്ന് ആലെ ഇംറാൻ, നാല് അന്നിസ, അഞ്ച് മാഇദ. അൽ മാഇദ, ഈ അൽ മാഇദ എന്നുള്ള വാക്ക് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്? എവിടെയെങ്കിലും ഇങ്ങനെ ബോർഡിൽ എഴുതി വെച്ചിട്ട് അൽ മാഇദ റെസ്റ്റോറന്റ്? ആ റെസ്റ്റോറന്റ് എന്നാണ് അറബി പറയാൻ മത്താണ്. അപ്പൊ അൽ മാഇദ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭക്ഷണത്തളിക എന്നാണ്. ചിലര് സുപ്ര എന്നും പറയും. നമ്മുടെ പഴയ കാലത്ത് ഒരു വട്ടത്തിലുള്ള ഒരു ഇതില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ സുഫറാണ്. സുഫർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൂജ്യം. പക്ഷെ ഇവിടെ അൽ മാഇദ എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്, ഭക്ഷണ തളിക. ഈസാ നബി അലി ഇസ്ലാമിന്റെ അനുയായികള് അദ്ദേഹത്തോട് പറഞ്ഞു, നീ താങ്കൾ താങ്കളുടെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്കൊരു ഭക്ഷണ തളിക ഇറക്കിത്തരണം എന്ന് ഈ സൂറത്തിലെ 115-ാമത്തെ ആയത്തിൽ ഉള്ള ഒരു പരാമർശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സൂറത്തിന് അൽ മാഇദ എന്ന പേര്. അല്ലാതെ ഈ പേരുകൊണ്ട് ഈ സൂറത്ത് മുഴുവനും ഭക്ഷണത്തളിയെ പറ്റി പറയുന്നു എന്ന അർത്ഥം ഇല്ല. മറിച്ച് മറ്റുള്ള സൂറത്തുകളിൽ നിന്ന് ഇതിനെ വേർതിരിക്കാൻ വേണ്ടി ഇതിനൊരു പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സൂറത്തിന്റെ അവതരണ കാലം ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ്. ഹിജ്റ 6-ാം വർഷത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചത്. ഈ സൂറത്തിൽ മറ്റ് സൂറത്തുകളിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിയമങ്ങൾ, ഭക്ഷണമായിട്ടുള്ള നിയമങ്ങൾ, കട്ടവന്റെ കൈ മുറിക്കുന്നത്, മദ്യപാനം, ചൂതാട്ടം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഹിജ്റ 6 എന്ന് പറയുമ്പോൾ ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാധീനം ഈ റോമിന്റെ അതിർത്തി വരെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹുദൈബിയ സന്ധിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യഥേഷ്ടം പ്രബോധനം നടത്താനുള്ള ഒരു സാവകാശവും കിട്ടിയിരുന്നു. യഥാർത്ഥത്തിൽ ഹുദൈബിയ സന്ധി ഒരു പരാജയ സന്ധി എന്ന് പൊതുവെ തോന്നുമെങ്കിലും അത് മറിച്ച് വിജയസന്ധിയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫതഹ്, ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതിൽ പറയാൻ പോകുന്നത് മക്ക ഫത്തഹിനെ സംബന്ധിച്ചിട്ടാണ്. ശരിക്കും ആ സൂറത്തിൽ പറയുന്ന കേസ് കാര്യം എന്താണ്? ഈ ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ചാണ്. വലിയൊരു വിജയമായിരുന്നു. 13-19 കൊല്ലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിക്കാത്ത കാര്യങ്ങള് ഒരു 3 കൊല്ലം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഈ ഹുദൈബിയ സന്ധിയുടെ വിജയമായിട്ട് പണ്ഡിതന്മാര് എണ്ണുന്നത് അതാണ്. അപ്പൊ ആദ്യം തന്നെ തുടങ്ങുന്നത് യാ അയ്യുഹല്ലദീന, യാ അലയു, അല്ലെങ്കിൽ വിളിക്കുന്നത് യാ മുഹമ്മദ്, യാ മുഹമ്മദ്, ഹേ മുഹമ്മദ്, യാ അയ്യുഹല്ലദീന, അല്ലയോ ഒരു കൂട്ടരേ, അങ്ങനെയാണത്. ആമനു, വിശ്വസിച്ചു. അതെങ്ങനെയാ വരിക? അത് ആമന യുഉമിനു, ഉഉമിൻ, ഈമാൻ, ഉഉമിൻ. പിന്നെ വേണമെങ്കിൽ മൗമൂൻ. പക്ഷെ മൗമൂൻ അമിനന്റെ ഇതിൽ വരുന്നതാണ്. അപ്പൊ ആമന, ആമന, ആമനു, ആമനോ എന്ന് പറഞ്ഞാല് അവർ വിശ്വസിച്ചു. യായുഹല്ലദീന ആമനോ അല്ലയോ വിശ്വസിച്ച്. ഇത് അല്ലദീന ആമനോ എന്നുള്ളത് ഒറ്റ വാക്കിൽ എങ്ങനെ പറയാം? യായുഹല്ലദീന ആമനോ യാ അയ്യുഹൽ മോമിനൂൻ. അപ്പൊ ആ ഘടന മനസ്സിലാകുന്നുണ്ടല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ, നിങ്ങൾ നിറവേറ്റുവീൻ എന്ന. ഔഫൂ ബി അഹദിക്കും ഊഫി ബി അഹദി, നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവീൻ, ഞാൻ എന്റെ വാഗ്ദത്തം നിറവേറ്റും. ഇതാരാ പറയുന്നത്? അല്ലാഹ് പറയാം. അപ്പൊ ആദ്യം ഈ സൂറത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഔഫു, നിങ്ങൾ നിറവേറ്റുവീൻ എന്ത്? ബിൽ ഉഖൂദ്. ഇത് ബീനുള്ളത് ചില വാക്കുകൾക്ക് അതിന്റെ കൂടെ ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് ജാഅ എന്ന് പറഞ്ഞാൽ എന്താ? വന്നു. ജാഅ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. റഹബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോയി. റഹബ ബി, കൊണ്ടു പോയി. അത് പിന്നീട് നമുക്ക് പഠിക്കാം. അൽ ഉഖൂദ്, അഖ്ദ് എന്ന് പറഞ്ഞാല് ഉടമ്പടി, കരാർ. ഉടമ്പടി, കരാർ. അതിന്റെ ബഹുവചനം എന്താ ആണ്? എന്ത്? ഉഖൂദ്. അഖ്ദ് ഈജാർ, അഖ്ദ് ഈജാർ എന്ന് പറഞ്ഞാൽ എന്താ? റെന്റ് അഗ്രിമെന്റ്, വാടക കരാർ അല്ലെ. അജുർ എന്ന് പറഞ്ഞാല് പ്രതിഫലം, കൂലി. നമ്മുടെ ടാക്സിക്ക് എന്താ പറയാ? ഉജ്ര. അപ്പം ഔഫു ബിൽ ഉഖൂദ്, നിങ്ങൾ കരാറുകൾ പാലിക്കുക. ഈ സൂറത്തിന് ചില മുസാഫുകളിൽ 120 ആയത്ത് കാണും, ചില മുസാഫുകളിൽ 123 ആയത്തും കാണും. ഇതിലിപ്പോ 123 ഉള്ളത്. ചില നിങ്ങളുടെ മുസാഫിലൊക്കെ 120 അല്ലേ? 123 ഉണ്ടാ? 120. അത് ഈ ഇവിടെ ഇപ്പൊ ഈ ഒക്കൂ എന്നുള്ള ഒരു ആയത്തായിട്ട് ചില മുസാഫുകളിൽ എണ്ണിയിട്ടുണ്ട്. അപ്പൊ കരാറ് നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒന്ന് അള്ളാഹുവായിട്ടുള്ള കരാറ്, മറ്റൊന്ന് മനുഷ്യരുമായിട്ടുള്ള കരാറ് പാലിക്കേണ്ടതുണ്ട്. ഇത് ഞാൻ പറഞ്ഞു, ഒരുപാട് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സൂറത്തിലൂടെ പഠിക്കുന്നുണ്ട്. ഇവിടെ ആദ്യം തന്നെ അല്ല പറയുന്നത് കരാറ് പാലിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്കില്ലാത്തതും എന്താണ്? കരാറ് പാലിക്കൂല. ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു കരാറുണ്ട്. എന്താണ് ആ കരാറ്? ഞാൻ ആദ്യം തന്നെ അവിടെ നിന്നാ തുടങ്ങുന്നു. നിങ്ങൾക്ക് ഞാൻ ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത് എന്റെ ഒരു കരാറാണ്. ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതയും ഒരു കരാറാണ്. ഈ കരാറ് നിങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, ഇന്ന് ഞാൻ വരൂല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. കാരണം ഞാൻ എന്റെ വ്യാഴാഴ്ച രാത്രിയത്തെ ഒരുപാട് പരിപാടികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഇവിടെ പല നല്ല പരിപാടികളൊക്കെ ഉണ്ടായാലും വ്യാഴാഴ്ച രാത്രിയാണ്. ഇപ്പൊ കുറെ കൊല്ലമായിട്ട് ഞാൻ അതിനൊന്നും പോക്കില്ല. കാരണം എന്താ? ഞാൻ നിങ്ങളുമായിട്ടൊരു കരാറുണ്ട്. അപ്പൊ ഈ കരാറ് നിങ്ങളും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പാലിക്കാൻ അർഹതപ്പെട്ട കരാറുകളിൽ ഏറ്റവും പ്രധാനമായ കരാർ ഏതാണ്? നിക്കാഹ്. കല്യാണം കഴിക്കാത്ത ആളാ പറഞ്ഞത്. കഴിച്ചാളെല്ലാം മറന്നല്ലേ. അപ്പം പാലിക്കാൻ അർഹതപ്പെട്ട കരാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരാറ് വിവാഹബന്ധത്തിലെ കരാറാണ്. നമ്മൾ ഈ നാട്ടിൽ വന്ന ആളുകളാണ്. ഈ നാട്ടിലെ ഗവൺമെന്റിന്റെ നിയമങ്ങളെ പാലിക്കുക, അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ കരാറിൽ പെട്ടതാണ്. അതിനെതിരായിട്ട് പോകുന്നത് ആ കരാറ് ലംഘനമാണ്. അത് അഫ്ലഹൽ മോമിനൂൻ. അതിന്റെ അർത്ഥം സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ വല്ലദീനഹും അലില്ലാഹി മിൻഹും വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും ഫൈന്നഹും ഗൈറു മലൂമീൻ വമനി ബിത്തറ വറാഅ ദാലിക ഫൗലായികഹും ലാദൂൻ വല്ലദീനഹും ലി അമാനാത്തിഹിം വഅഹ്ദിഹിം റൗഊൻ അവര് അവരുടെ അനാമത്തുകളും അവരുടെ കരാറ് അഹ്ദിന്റെ വേറൊരു ഇതെന്താണ് അഹ്ദ് എന്നും കൂടി ഇതിനുണ്ട് ഒഹൂദ് അഹ്ദ് അഹ്ദ് രണ്ടിനും എന്താണ് എഗ്രിമെന്റ് കരാർ. അപ്പൊ മുഅ്മിനീങ്ങളുടെ ഒരു ലക്ഷണമായിട്ട് പറഞ്ഞത് അവരെ ഏൽപ്പിച്ച അമാനത്തുകൾ അവർ തിരിച്ചുകൊടുക്കും, അവരുടെ കരാറ് അവർ പാലിക്കുകയും ചെയ്യും. മുനാഫിക്കിന്റെ ലക്ഷണം എന്താ പറഞ്ഞത്? കരാറ് ചെയ്താൽ അവർ ലംഘിക്കും. മുനാഫിക്കിന്റെ ലക്ഷണം സംസാരിച്ചാൽ അവർ കളവ് പറയും, വിശ്വസിച്ചാൽ അവർ വഞ്ചിക്കും, തെറ്റിയാൽ അവര് ചീത്തവർ. ആയത്തുൽ മുനാഫിക്കി സലാസാന്നുള്ള ഹദീസ് അനുസരിച്ചിട്ട് ഈ ഞാൻ അവസാനം പറഞ്ഞതില്ല. ആയത്തുൽ മുനാഫിക്കി അർബഅ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇതുണ്ട്, തെറ്റിയാല് ചീത്ത പറയും. അപ്പൊ നമ്മുടെ നേതാക്കന്മാരെല്ലാം തെറ്റിയാൽ അപ്പുറത്തും ചീത്ത പറയുന്നില്ലേ? അപ്പൊ അവരേത് കൂട്ടത്തിലാണ് നമ്മൾ കൂട്ടുക? മോമിന്റെ കൂട്ടത്തിൽ കൂട്ടുവോ അല്ല മുനാഫിക്കിന്റെ കൂട്ടത്തിൽ കൂട്ടുവോ? അപ്പം ഈ കരാറ് പാലിക്കുക എന്നുള്ളത് മോമിനിന്റെ ലക്ഷണവും കരാറ് ലംഘിക്കുക എന്നുള്ളത് മുനാഫിക്കിന്റെ ലക്ഷണവുമാണ്. കരാറ് പാലിക്കാത്ത ആളെയല്ല നീ മുനാഫിക്കാന്ന് നമ്മൾ പറയാൻ നമ്മൾ പറ്റില്ല. അതേസമയം ഖുർആനും ഹദീസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതാണ് അതിന്റെ ആളുകൾ മുനാഫിക്കാണോ അല്ലെങ്കിൽ മോമിനാണോ എന്നുള്ള ജഡ്ജ്മെന്റ് ആരുടേത്? അത് അള്ളാഹുവിന്. നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അപ്പം ഈ കരാർ എന്തിലായാലും നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ട്, നമ്മുടെ ആരാണോ എംപ്ലോയറുമായിട്ടുള്ള ഒരു കരാറാണ്, ആ കരാർ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം പറഞ്ഞത് നിങ്ങൾ കരാറ് പാലിക്കുക, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തിനാണ് പറയുന്നത്? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, അള്ളാഹുവിന്റെ അടുക്കൽ വമ്പിച്ച കാര്യമാണ് എന്ത് ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യും എന്ന് പറയും. എന്നൊന്ന് പറഞ്ഞാൽ നോക്കാന്ന് പറയല്ലേ, അങ്ങനെ പറയരുത്. അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെടുക. ജനങ്ങളെ ലാ തഖ്ഷൂന്നാസ വഖ്ഷൂനി, നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടരുത്, എന്നെ നിങ്ങൾ ഭയപ്പെടുക. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഇയാൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് വാക്ക് പറയരുത്. അവിടെ അള്ളാഹുവിനെയാണ് നമ്മൾ നയിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ്, ഇന്ത്യയിലെ ഒരു പ്രജ എന്ന നിലയിൽ നമ്മുടെ ഒക്കെ ഒരു നമ്മൾ ഇന്ത്യ ഗവൺമെന്റുമായിട്ടൊരു കരാറുണ്ട്, ആ ഗവൺമെന്റിന്റെ നിയമങ്ങൾ അനുസരിക്കുക. ആ നിയമങ്ങൾക്ക് നമ്മൾ എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് അത് തെറ്റായ കാര്യങ്ങളാണ്. അവിടെ ബോംബ് വെക്കലും ഇതുണ്ടാക്കലും അതൊക്കെ തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്. ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗങ്ങളിലൊന്നും അവന് പോകാനേ പാടില്ല എന്നുള്ളത്. അയ്യായുള്ളതിനാമനു, സത്യവിശ്വാസികളെ, ഔഫൂ ബിൽ ഉഖൂദ്, കരാറുകൾ നിങ്ങൾ പാലിക്കുക. ഇവിടെ അത് പറയാൻ കാരണം ഈ ഹുദൈബിയ കരാറുണ്ട്, ഹുദൈബിയ കരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കരാറിൽ ഏർപ്പെട്ടു. ആ കരാറിൽ ഒരു കാര്യമുണ്ടായിരുന്നു, എന്ത്? മക്കയിൽ നിന്ന് ഒരാൾ മദീനയിലേക്ക് പോയാൽ തിരിച്ചു കൊടുക്കണം, മദീനയിൽ നിന്ന് മക്കത്തേക്ക് ഒരാൾ പോയാൽ തിരിച്ചു കൊടുക്കണം. അതിന്റെ പേരിലാണ് എല്ലാവരും പറഞ്ഞത് ഇത് പരാജയത്തിന്റെ ഒരു സംഖ്യയാണ്. ആ കരാറ് പറഞ്ഞു തീരുമ്പോഴേക്ക് ആ കരാറ് ഒപ്പിടേണ്ട ഒരാളുടെ മകൻ അവിടെ ചങ്ങരയും പൊട്ടിച്ചിട്ട് അവിടെ എത്തി. ആ സഹാബി ആരാണ്? അബൂ ജന്ദൽ, ഈ സുഹൈലിന്റെ മകനാണ്. അള്ളാഹുവിന്റെ റസൂലെ എന്നെ രക്ഷിക്കണം, കാരണം മക്കയിൽ തടവിലിട്ടതാണ്, അവിടെ നിന്ന് ചങ്ങലയും പൊട്ടിച്ചിട്ട് ഓടി ചങ്ങലയോടുകൂടി ഓടി വന്നിരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നമ്മൾ കരാറ് സൈൻ ചെയ്തിട്ടില്ലല്ലോ. ആ ഉറപ്പാ കുഞ്ചന്ദൻ സുഹൈല് പറഞ്ഞു, ഇല്ല, കരാർ സൈൻ ചെയ്തിട്ടില്ലെങ്കിലും കരാർ ഉറപ്പിച്ചതാ, അതുകൊണ്ട് ഇവനെ തരാൻ ബാധ്യസ്ഥന. അപ്പൊ അദ്ദേഹം നിലവിളിക്കുന്നുണ്ട്, എന്നെ വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ കരാർ സമ്മതിച്ചതാണ്, ഞാൻ ബാധ്യസ്ഥനാണ്, പോകണം. അള്ളാഹു താങ്കൾക്ക് ഒരു മാർഗം ഉണ്ടാക്കി തരും. ഇതുപോലെ തന്നെ മദീനയിലെത്തിയപ്പം മക്കയിൽ നിന്ന് ഒരു പെൺകുട്ടി യുവതി ഇത്രയും അധികം ദൂരം യാത്ര ചെയ്ത് അവിടെ എത്തി. അതിന്റെ പിന്നാലെ തന്നെ അവളുടെ ആൾക്കാരും വന്നു, കരാറനുസരിച്ച് തിരിച്ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിസ്സഹായനാണ്, ഞാൻ കരാർ എഴുതിയതാണ്, അത് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോഴും ആ പെൺകുട്ടി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് എന്നെ അവർക്ക് വിട്ടുകൊടുക്കരുത്. അവസാനം അള്ളാഹ് ഇറങ്ങുക, അള്ളാഹു ഇടപെടുക. എന്ത്, എന്താണ് അള്ളാഹ് പറഞ്ഞത്? എന്താ അള്ളാഹ് പറഞ്ഞത്? സൂറത്തുൽ മുംതഹിന എന്ന സൂറത്തിൽ അള്ളാഹു പറയാണ്, ഈ കരാറ് ആർക്ക് ബാധകമല്ല? സ്ത്രീകൾക്ക് ബാധകമല്ല. അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ആ ലോ പോയിന്റ് കിട്ടിയിട്ടില്ല. ആയത്തിറങ്ങി അവര് മദീനയിൽ താമസിപ്പിച്ചു. കാരണം അന്ന് അവരെ ഒബ്ജക്ട് ചെയ്തിട്ടില്ല, മറ്റേ കൂട്ടർ ഒബ്ജക്ട് ചെയ്യണമല്ലോ. ഇല്ല, കരാറിൽ പുരുഷന്മാരെന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്കൊരു പാഠമാണ്. എന്ത് തന്നെ നഷ്ടം വന്നാലും കരാർ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥ. ഉഹില്ലത്തിലേക്കും ഉഹില്ലത്ത് ഹലാലാക്കപ്പെട്ടിരിക്കുന്ന അഹല്ല യുഹില്ലു ഉഹില്ല ഉഹില്ല ഹല്ല എന്ന് പറഞ്ഞാല് അഴിക്കുക എന്ന് പറയും. അഴിക്കുക കെട്ടഴിക്കല്ലേ. തൻഹല്ലു ബിഹിൽ ഉഖദു. ഉഖദു എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടും. അതെവിടെയാ ഖുർആനിൽ വരുന്നത്? ഏത് സൂറത്തു? ഫലക്കൽ. ഉമിൻ ഷർറിൻ നഫാസാത്തി ഫിൽ ഉഖദ്. അതെവിടെയാ വരുന്നത്? തൻഹല്ലുബിഹില്ലോക്കത് അതുണ്ട്. വഹിലുല്ലോക്കത് ഒക്കതത്തൻ. ഈ ഞാൻ പറഞ്ഞ ഈ വാക്ക് എവിടെയാ ഉള്ളത്? തൻഹല്ലുബിഹില്ലോക്കത് ഓ തുനാലുബിഹി റഗായിബ് കെട്ടുകളൊക്കെ അഴിക്കപ്പെടും. ഇൻഹല്ല എന്ന് പറഞ്ഞാൽ അഴിക്കപ്പെടും. അഴിയും അഴിയും. ഇൻഹല്ല എന്ന് പറഞ്ഞാൽ അഴിയും. ഹല്ല അഴിഞ്ഞു, അഹല്ല അഴിക്കുക. അപ്പൊ ഇവിടെ ഉഹില്ലത്ത് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു. ലക്കും ലക്കും നിങ്ങൾക്ക്. അത് ഉപയോഗിച്ചിട്ട് ഒരാഴത്ത് ലക്കും ദീനുക്കും വലിയ ദീൻ. ഞാൻ നേരത്തെ പറഞ്ഞ ലഹു ലഹുമ ലഹും ഇതിൽ വരുന്നതാണ് ഈ ലക്കും ദീനുക്കും വലിയ ദീൻ. ഉഹില്ലത്തിലേക്കും ബഹീമത്തുൽ അനാം. ബഹീമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബഹീമത്ത് എടാ, ഇവനൊരു ബഹായിമടാ. ബഹീമത്ത് എന്ന് പറഞ്ഞാൽ മൃഗം എന്നുള്ളത്. മൃഗം അതായത് ഈ പറവകള്, കാട്ടുമൃഗങ്ങള്, അതല്ലാത്ത സാധാരണ മൃഗങ്ങളുണ്ടല്ലോ കുറെ, നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന കുറെ മൃഗങ്ങൾ, ഡൊമസ്റ്റിക് ആനിമൽസ് എന്നുള്ളത്. അതിൽ പെട്ട ഈ തേറ്റകളില്ലാത്ത പറവകളല്ലാത്ത ജീവികളെ ഒക്കെ ബഹീമത്ത് എന്ന് പറയും. അതിന്റെ ബഹുവചനാണ് ബഹായിം. ബഹായി അല്ല, അത് പറയണം, അത് ബഹായി അതാണ്. ഇത് ബഹായിം, ബഹീമത്തിന്റെ ബഹുവചനം ബഹായിം. ബഹീമത്തുൽ അന്നാം. അന്നാം എന്ന് പറഞ്ഞാല് കന്നുകാലികള്, നാക്കാലി. നാക്കാലി മുളകിട്ടതും പൊറോട്ടികള്. നാൽക്കാലി എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ ആടുമാട്, ആടുമാട് മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ വരുമ്പോ ആടുമാട് ഒട്ടകം. ഇതിനെ ആണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൽ അന്നാം. അടുത്ത ഒരു സൂറത്ത് വരുന്നുണ്ട്, അതന്നെ എന്തിന്റെ പേരില? അല്ലീമത്തുൽ അന്നാം. അപ്പോ ഇതില് മൃഗങ്ങളിൽ നിന്നുള്ള നാൽക്കാലികൾ നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കും. മാത്രമല്ല, നാൽക്കാലികൾ മാത്രമല്ല, മൊത്തത്തില് ഹദീസിന്റെ ഇതിന്റെ ഒക്കെ വെളിച്ചത്തില് ഈ മാംസ്യ ബുക്കുകളല്ലാത്ത പറവകളിൽ വലിയ ഈ നഖങ്ങള് ഇല്ലാത്ത, ഇപ്പൊ വലിയ കഴുകൻ മറ്റേ അതുപോലത്തെ ഒക്കെ ഉണ്ടല്ലോ, ഇതില് മറ്റതില് മാംസ്യ ബുക്കുകൾ ഇങ്ങനെയുള്ളതല്ലാത്ത ഇതൊക്കെ നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു. ഇല്ല മാ, ഒന്ന് ഒന്നൊഴികെ. ഏതാ ഒന്ന്? യുത്തിലാ. തല എന്ന് പറഞ്ഞ എന്താ? അവൻ ഓതി. തലായത്തിലി യുത്തില, ഓതിക്കേൽപ്പിക്കാന്നുള്ളതാ. ഇല്ലാമാ യുത്തില അലൈക്കും, നിങ്ങളുടെ മേൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടതല്ലാത്ത, അതായത് താഴെ കുറെ ഓതിക്കേൽപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക്, അതിൽ പെടാത്ത മൃഗങ്ങളില്, നാൽക്കാലി മൃഗങ്ങളും മറ്റു മൃഗങ്ങളും നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു, അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. അഹല്ല എന്ന് പറഞ്ഞ ഹലാലാക്കി, ഒഹില്ല എന്ന് പറഞ്ഞ ഹലാലാക്കപ്പെട്ടു. അഹല്ലല്ലാഹുൽ ബയഅ വഹറമർ റിബ. എന്താ അതിന്റെ അർത്ഥം? ബൈഅ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കച്ചവടം. അഹല്ല, അല്ലാഹു കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു. വഹറമർ റിബ, പലിശ ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം ഗൈറ, ഒഴികെ. ഉഹില്ലി അസ്സൈദ്, മുഹില്ലി ഗൈറ മുഹില്ലി, അനുവദനീയമാക്കപ്പെടാത്ത നിലയിൽ. അസ്സൈദ്, സൈദ് സൈദ, വേട്ട. സൈദ് വേട്ട, സാദ എന്നുള്ളതാണ്. സാദ സൈദ്. സയ്യാദു സമക്ക്, സയ്യാദു സമക്ക്, സയ്യാദു സമക്കാരാണ് ഫിഷർമാൻ. സയ്യാദ് എന്ന് പറഞ്ഞ വേട്ടക്കാരൻ. അസ്സമക്ക്, സമക്ക് എന്ന് പറഞ്ഞ മീൻ. അപ്പോ ഗൈറ മുഹില്ലി സൈദി, വേട്ട അനുവദനീയമല്ലാത്ത നിലയിൽ നിർത്തത്. നിങ്ങളെ അനുവദനീയവരാക്കുന്നവരല്ലാത്ത നിലയിൽ എന്ന് പറഞ്ഞാൽ, അത് വേട്ട അനുവദനീയമല്ലാതാക്കുന്നത് എപ്പോഴാണ്? അന്തും നിങ്ങൾ ഇഹ്റാമിൽ ആയിരിക്കെ, ഇഹ്റാമിലാകുമ്പോൾ നമുക്ക് വേട്ട അനുവദനീയമല്ല. വേട്ട മൃഗത്തെ കാണിച്ചു കൊടുക്കാനും കൂടി പറ്റൂല. ഒരു വേട്ടക്കാരന് ഇങ്ങനത്തൊരു മൃഗമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനും പോലും പാടില്ല എന്നുള്ളത്. ഇപ്പൊ ഈ ഹറാം, ഹറമ, യുഹരിമു തഹരീം, ഈ വാക്കിന് രണ്ടർത്ഥമുണ്ട്. എപ്പോഴും ആളുകൾ തെറ്റായി പോകുന്ന മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് എന്താണ് നിഷിദ്ധം, മറ്റൊന്ന് പവിത്രമായത്. മസ്ജിദുൽ ഹറാം പരിശുദ്ധ ഹറം, അല്ലെങ്കിൽ പരിശുദ്ധ ഹറമിലെ പള്ളി എന്ന്. അത് മാത്രമല്ല, അത് കാരണം അവിടെ ഒരുപാട് കാര്യങ്ങൾ, നിഷിദ്ധങ്ങൾ ഉണ്ടെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ മുഹരിം എന്ന് പറഞ്ഞ എന്താർത്ഥം? മുഹരിം അല്ല, മുഹേരി എന്നുള്ള വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സാധാരണ അടുത്തോടെ കുറവ് അതുണ്ട്. അതെ, വിവാഹം ഹറാമായ ആളുകൾ, ഹറാമായ സ്ത്രീകൾ അവിടെ. അപ്പൊ മസ്ജിദുൽ ഹറാം എന്ന് പറയുമ്പോൾ അത് പാവനമായ പരിപാവനം. കാരണം പാവനത എത്രത്തോളം കൂടുന്നു അത്രത്തോളം നിഷിദ്ധങ്ങളും അവിടെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഹറാം എന്നുള്ള വാക്ക് പലപ്പോഴും മസ്ജിദുൽ ഹറാമും അല്ലെങ്കിൽ പന്നി ഹറാമും എന്ന് രണ്ട് ഒരേ വാക്ക് വരുന്നത് ഇതുകൊണ്ടാണ്. അതെല്ലാർത്ഥം അങ്ങനെയാണ്. കാരണം ലോകത്തെ ഏതൊരു സ്ത്രീയെയും വ്യഭിചരിക്കുന്നത് ഹറാമാണ്. അതേസമയം ഒരു മുഹരിമിനെ വ്യഭിചരിക്കുന്നത് വലിയ ഹറാമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഇതാണ്. പ്രത്യേകിച്ച് ഈ അമ്മാവന്മാരും ഇങ്ങനെയുള്ളതൊക്കെ, അമ്മാവന്മാരെന്ന് പറയുന്ന ഉമ്മയുടെ ആങ്ങളെയാണ്. നമ്മുടെ സമൂഹം അത്രയും അടപ്പടിച്ചു പോയിരിക്കുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പവിത്രമായത് ഷഹറുൽ ഹറാമു, ബലദുൽ ഹറാമു, മസ്ജിദുൽ ഹറാമു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. പവിത്രത എത്രയും കൂടുന്നുവോ അത്രയും നിഷിദ്ധതയും അവിടെ കൂടുന്നുണ്ട്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഹ്കുമു, അവൻ വിധിക്കുന്നു. ഹക്കമ, ഹക്കമ എന്ന് പറഞ്ഞ അവൻ വിധിച്ചു. പിന്നെ അതിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് പറഞ്ഞാട്ടെ. ഹക്കമ യഹ്കുമു, ഉഹുക്കും, ഹുക്കും, ഹാക്കിം, മഹ്കും. മഹ്കും സാധാരണ ഉപയോഗത്തിൽ വരും. അപ്പൊ ഹുക്കും വിധി, ഹാക്കിം, ഹാക്കിം എന്ന് പറഞ്ഞ വിധി കർത്താവ്. ഒരായത്ത് പിന്നെ കണ്ടല്ല ഹാക്കിം. അല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. അതേസമയം മഹ്കമ കോടതി, ഞാൻ നേരത്തെ പറഞ്ഞു മുസ്തഷ്ഫ എന്ന് പറഞ്ഞില്ലേ, മസ്ജിദ്, മുസ്തഷ്ഫ വേണ്ട, മസ്ജിദ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുജൂതി എന്ന സ്ഥലം. മഹ്കമ എന്ന് പറയുമ്പോ വിധിക്കുന്ന ഇടം, അതേത്? കോടതി. അപ്പൊ അതിന്റെ അർത്ഥം മഹ്കമ കോടതി, മഹ്കമക്ക് കോടതി. അതേസമയം ഹക്കീമുണ്ട്, ഹക്കീം, ഹക്കീം ജ്ഞാനി എന്നുള്ള അർത്ഥത്തിലാണ്. ജ്ഞാനി, ഹിക്മത്ത്, ജ്ഞാനം. ഹക്കീം, ലുഖ്മാനുൽ ഹക്കീം, ഹിക്മത്ത്. ആതൈനാഹു ബില്ലദുന്ന ഹിക്മത്ത്, ജ്ഞാനം നൽകിയത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഹ്കുമു, അവൻ വിധിക്കുന്നു, മാ യുരീദു, അവൻ ഉദ്ദേശിക്കുന്നത്. അറാദ യുരീദു, ഇതെന്തിനാണ് അല്ലാഹു അവിടെ പറഞ്ഞത്? ഈ പറഞ്ഞത് ഹലാലും ഹറാമുമാണ്. ഈ കാര്യത്തില് നിങ്ങളെ ഒരു യുക്തിക്കും സ്ഥാനമില്ലാണ്. ഇത് നമ്മളെ യുക്തി കൊണ്ട് ലോജിക്കായിട്ട് പലതും ചോദിച്ചു, അതുകൊണ്ട് എന്തുകൊണ്ട് ഹലാലാക്കി, എന്തുകൊണ്ട് ഹറാമാക്കി എന്ന്. അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലോജിക്കായിട്ട് ഈ ഹലാലും ഹറാമും ഒക്കെ നിശ്ചയിക്കാൻ പോയാൽ തോറ്റുപോകും. നമ്മളെ സംബന്ധിച്ചിടത്ത് എന്താണ് അവസ്ഥ? അല്ല ഹലാലാക്കിയതുകൊണ്ട് അത് ഹലാൽ, മറ്റേത് അല്ല ഹറാമാക്കിയതുകൊണ്ട് അത് ഹറാം. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹലാല് വളരെ വ്യക്തമാണ്, ഹറാമു വളരെ വ്യക്തമാണ്. ഹലാല് എന്ന് പറഞ്ഞാൽ ആരൊന്നും ഇല്ല, എന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നതും ആളുകൾ കാണരുത് എന്ന് നീ ആഗ്രഹിക്കുന്നതുമാണ് തെറ്റും ശരിയും. എന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നതും ആളുകൾ കാണരുത് എന്ന് നീ ആഗ്രഹിക്കുന്നതുമാണ് തെറ്റ്. ഹലാല് വളരെ വ്യക്തമാണ്, ഹറാമും വളരെ വ്യക്തമാണ്. ഷെയ്ഖ് മുതവല്ലി ഷെഹ്റാവി പറഞ്ഞതുപോലെ ഒരാള് റോട്ടിലൂടെ അയാളുടെ ഭാര്യയുടെ കൈയും പിടിച്ചു പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ലല്ലോ, ആളുകളൊക്കെ നോക്കി നിൽക്കുകയല്ലേ, ഒന്നുമില്ല. അതേസമയം ഒരു അന്യ സ്ത്രീയുടെ ഇത് കൈ പിടിച്ചു പോകുമ്പോഴോ ആളുകൾ കാണരുത് എന്ന് ആഗ്രഹിക്കും. അതാണ് ഹലാലും മറ്റേത് ഹറാം. അതിനകത്ത് ഞാൻ പറയുന്ന വേറൊരു ഉദാഹരണം, ഒരു ജോലിക്കാരനുണ്ട്, അടുക്കളയിൽ നല്ലൊരു പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. മൂപ്പര് അവിടുത്തെ വീട്ടമ്മ ഇല്ലാത്ത സമയത്ത് ഒരു കഷ്ണം അതെടുത്ത് തിന്നു. തിന്നതും വായിലിട്ടതും ആ വീട്ടമ്മ അവിടെ കയറി വന്നതും ഒന്നിച്ചായി. പാക അപഹടത്തിൽ അങ്ങ് മൂപ്പര് വിഴുങ്ങി, അതൊക്കെ തൊണ്ടക്കൊക്കെ പിടിച്ചെല്ലാം കൂടി ഹലാക്കായി. ഇതെന്താന്ന്? ഹറാം. പലഹാരം ഉണ്ടാക്കി, അത് ശരി റെഡിയായ ശേഷം ഈ വീട്ടമ്മ ഒരു കഷ്ണയിൽ നിന്ന് മുറിച്ചിട്ട് ഇവന് കൊടുത്തു. അങ്ങനെ അതൊരു പ്ലേറ്റിലെടുത്ത് കൊണ്ടുപോയിട്ട് ഒരു മുളക്കിഴന്ന് എടുത്ത് തിന്നാം. അപ്പൊ യോഗത്തുള്ള മുഴുവൻ ആളുകൾ കണ്ടാലും അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ ഹലാല് വളരെ വ്യക്തമാണ്, ഹറാമ് വളരെ വ്യക്തമാണ്. അപ്പം അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ വിധിക്കുന്നു. ഇതിൽ യാതൊരു കൈകാലത്തലും മറ്റുള്ളവർക്ക് ഇല്ല. യാ അയ്യുഹല്ല ദീനാമനു, വീണ്ടും അള്ള വിളിക്കുകയാണ്. യാ അയ്യുഹല്ല ദീനാമനു, അലയോ സത്യവിശ്വാസികളെ. യാ തുഹില്ലു, യാ തുഹില്ലു, അഹല്ല യുഹില്ലു, തുഹില്ലു, തുഹില്ലു. എന്താണ് അഹല്ല എന്ന് പറഞ്ഞാൽ അവൻ ഹലാലാക്കി, യുഹില്ലു എന്ന് പറഞ്ഞാൽ അവൻ ഹലാലാക്കും. യാ തുഹില്ലൂന, നിങ്ങൾ ഹലാലാക്കുകയില്ല എന്നാണ്. പക്ഷെ ഇവിടെ ലാ തുഹില്ലു എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ്, അതുകൊണ്ടാണ് ആ നൂൻ അവിടുന്ന് പോയത്. ലാ തുഹില്ലു, നിങ്ങൾ ഹലാലാക്കരുത് എന്ന് പറഞ്ഞ ഇതിന് മറ്റൊരു ഒരർത്ഥവും കൂടിയുണ്ട്. എന്ത്? അനാദരിക്കരുത്, അനാദരിക്കരുത്. എന്തിന്? ഷാഇറല്ലാഹി, അള്ളാഹുവിന്റെ ചിഹ്നങ്ങള്, ഷിഹാർ, ഷിഹാർ ചിഹ്നം. അതിന്റെ ബഹുവചനാണ് എന്ത്? അള്ളാഹുവിന്റെ രണ്ട് ചിഹ്നങ്ങൾ ഖുർആനിൽ പറഞ്ഞ ഏതാണ്? ഇന്ന സഫ വൽ മർവത മിൻ ഷാഇറില്ലാഹ്. നിങ്ങൾ അല്ല, തീർച്ചയായും സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാ. അപ്പൊ ഈ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. ഒരു രാഷ്ട്രത്തിന്റെ ചിഹ്നമാണ് എന്ത്? അതിന്റെ കറൻസി, അതിന്റെ സ്റ്റാമ്പ്, അതിന്റെ ദേശീയ പതാക, ഇതിനൊന്നും നിങ്ങൾ അനാദരിക്കരുത്. ഒരു മുസ്ലിം ലീഗുകാരന് ഒരു ബി ജെ പി കാരന്റെ കൊടി അനാദരിക്കാൻ പറ്റുമോ? 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 പറ്റൂല. എന്താ കാരണം? ചിഹ്ന, അത് കാഫറിന്റെ ചിഹ്നമല്ലേ? മൊയ്യാരെ കാഫറിന്റെ സ്വത്ത് പിടിച്ചു പറിച്ച് തിന്നാന്നല്ലേ ഖുർആനിൽ പറഞ്ഞു? ഖുർആനിൽ അങ്ങനെ പറഞ്ഞ അല്ല. അപ്പൊ ബി ജെ പിക്കാരന്റെ കൊടി മുസ്ലിം ലീഗുകാരൻ അനാദരിച്ചാൽ എന്ത് സംഭവിക്കൂ? അവൻ ലീഗുകാരന്റെ കൊടിക്കല്ല നേരെ അല്ല പോവാ. എവിടെ പോവാ? മുസ്ലിമിന്റെ പള്ളിയിലേക്ക് അവൻ നേരെ പോവാ അല്ലേ? ഇവിടെ നമുക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അതിന് അള്ളാഹു അല്ലാത്തവര് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അവരറിയാതെ അള്ളാഹുവിനെയും ചീത്ത പറയും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയരുത്. അള്ളാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയും? പറയുമ്പോ പക്ഷെ പറയരുത്. അന്ന് അവര് ചോദിച്ചു, പറയോ? തീർച്ചയായും.
നീ അവന്റെ മാതാപിതാക്കളെ ചീത്ത പറയും, അവൻ നിന്റെ മാതാപിതാക്കളെ തിരിച്ച് ഇങ്ങോട്ട് പറയും. അപ്പൊ നീ നിന്റെ മാതാപിതാക്കളെ ചീത്ത പറഞ്ഞതുപോലെ
ആയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയും.
അപ്പൊ നമ്മൾ ലീഗ് ജാഥ നടത്തുമ്പോ ആവേശത്തിന് മാർക്സിസ്റ്റുകാരന്റെ കൊടി കണ്ടാൽ മാർക്സിസ്റ്റുകാരന്റെ ഓഫീസും ആവേശം കൂട്ടാൽ നമ്മൾ അങ്ങോട്ട് ചാടും. അതിന് നല്ലവണ്ണം ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ ആക്ഷേപിക്കുന്നുണ്ട്. ഒരു മുസ്ലിമിന്, യഥാർത്ഥ മുസ്ലിമിന് ഈ പ്രണയത്തിൽ ഏതറ്റം വരെ പോകാൻ പറ്റൂ? വളരെ പ്രിമിറ്റീവ്, വളരെ തുടക്കത്തിൽ തന്നെ അത് നിൽക്കും. എന്ത്? ഒരു അന്യപുരുഷൻ ഒരു അന്യ സ്ത്രീയുമായി ഏകാന്തതയിൽ ഒരു വിധത്തിലും ബന്ധപ്പെടാൻ പാടില്ല. പാടണ്ട, ഇസ്ലാമിന്റേതനുസരിച്ചിട്ട്. മറ്റ് ലോകത്തുള്ള മുഴുവൻ മതങ്ങളിലും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ സ്പർശിക്കുന്നുണ്ട്. ഇസ്ലാമിൽ അതില്ല. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ അന്യ സ്ത്രീയെ ഇതാക്കാൻ പറ്റൂ. അപ്പൊ ഈ ഏകദേശം പ്രപ്പോസൽ നടക്കുമ്പോൾ തന്നെ ഈ പെൺകുട്ടിയായിട്ട് തനിച്ച് യാത്ര ചെയ്യുന്നതൊന്നും ഒരിക്കലും ഇസ്ലാമിന്റെ ഇതിൽ പെട്ടതല്ല. നമുക്ക് പ്രണയിച്ചിട്ട് ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരേണ്ടതുണ്ടോ? അതിനൊരാവശ്യമില്ല, ഒരാവശ്യമില്ല. അത്ര വില കുറഞ്ഞ സാധനമൊന്നുമല്ല ഇത്, വളരെ വില പിടിച്ചതാ. നമ്മൾ കാലുകൊണ്ട് പുറം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന വിഷയം വേറെയാണ്. ഇതിനെല്ലാം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗമാണ്. അപ്പൊ അതിൽ ശരിയായി മനസ്സിലാക്കിയ ആൾക്കാർ മാത്രം ഒന്നാ മതി. ഈ ദീനിൽ യാതൊരു നിർബന്ധവുമില്ല. വേറെ ഒരു മാതൃക ഇതും നമ്മൾ മറ്റുള്ളവരെന്തോ ആയിക്കോട്ടെ, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദുവിന്റെ കൂടെ പോകുന്നത് നമ്മൾ എന്തിനാ ചെയ്യാതെ? അതിനാവശ്യമില്ല. ഒരു ഇസ്ലാമിക ഭരണമാണെങ്കിൽ ശരിയായി വിശ്വസിച്ച ഒരു മുർത്തദ്ദാകാണ്, മുർത്തദ്ദിനെ കൊല്ലണമെന്നാണ്. അത് ഇസ്ലാമിക ഭരണമുള്ള ഒരു ഇതിൽ സംവിധാനത്തിൽ മാത്രമാണ് ഉള്ളത്. മറ്റൊരു സ്ഥലത്ത് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ ചിഹ്നങ്ങളെ നമ്മൾ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്. വലശഹറൽ ഹറാമ എന്താ അതിന്റെ അർത്ഥം? ഹറാമായ മാസങ്ങളെയും നിങ്ങൾ അനാദരിക്കരുത്. ഏതൊക്കെയാണ് ഈ ഹറാമായ മാസങ്ങൾ, യുദ്ധം ഹറാമായ മാസങ്ങൾ? റമദാന്, റബീഉൽ അവ്വല്, കാരണം നബിന്റെ ജന്മദിനമൊക്കെ ഉള്ളതല്ലേ റബീഉൽ അവ്വല്. അതായത് ഇത് അത് ഓർമ്മിക്കാൻ വളരെ എളുപ്പമുണ്ട്. ഹജ്ജിന്റെ മൂന്ന് മാസങ്ങളും ഉംറക്കുള്ള ഒരു മാസവുമാണ് കണക്കൂട്ടിയിരിക്കുന്നത്. അതായത് ഇത് ഓർമ്മിക്കാൻ വളരെ എളുപ്പമുള്ള വഴി, ഉംറയുടെ മാസമായിട്ട് റജബാണ് കണക്കൂട്ടിയിരിക്കുന്നത്. റജബ്, ഹജ്ജ് ഏത് മാസത്തിലാണ്? ദുൽഹജ്ജ്. ആ മാസത്തിന്റെ ഒരു മാസം മുമ്പും ഒരു മാസം ശേഷവും. മുമ്പുള്ള മാസം ഹജ്ജിന് പോകാന്, ശേഷമുള്ള മാസം ഹജ്ജിന് തിരിച്ചു വരാൻ. അപ്പൊ റജബ്, ദുൽഖാദ്, ദുൽഹജ്ജ്, മുഹറം. അപ്പൊ ഈ നാല് മാസങ്ങളിൽ നമ്മൾ അനാദരിക്കാൻ പാടില്ല. വല ശഹ്റൽ ഹറാമ വലൽ ഹദിയ, ഹദീനെയും നിങ്ങൾ അനാദരിക്കരുത്. ഇവിടെ ഹദീ എന്ന് പറയുന്നത് ബലിക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങൾ, അത് ഏത് കക്ഷിയുടേതായാലും അതിനൊന്നും നിങ്ങൾ അനാദരിക്കരുത്. അനാദരിച്ചാൽ എന്ത് ചെയ്യും? അവര് നമ്മുടെ ചിഹ്നങ്ങളെ അനാദരിക്കും. വളരെ സൂക്ഷിക്കേണ്ടതാണ്. ശബരിമല അയ്യപ്പന്മാരെ നമുക്ക് അനാദരിക്കാൻ പറ്റുമോ? ഇല്ല, ഇല്ല. അവര് നമ്മൾ അനാദരിച്ചാൽ നമുക്ക് പറ്റുമോ? അതും പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത ആയത്തിൽ പറഞ്ഞത് പോലെ യജരിമന്നക്കും ഷനാനു ഖൗമിൻ, ഒരു ജനതയോടുള്ള വെറുപ്പ് നിങ്ങളെ ഇതാക്കാൻ പറ്റൂല എന്ന്. ആ അവര് നമ്മുടെ ചിഹ്നങ്ങളെ അനാദരിച്ചാൽ നമ്മൾ അതേ രീതിയിൽ അങ്ങോട്ട് ചെയ്യരുത്, ചെയ്താൽ ഇങ്ങോട്ട് കൂടുതൽ വരികയാണ് ചെയ്യാം. കാരണം പണ്ട് എന്ന് പറഞ്ഞാൽ ഹുദൈബിയ സന്ധിക്ക് മുമ്പ് അല്ലെങ്കിൽ ഹുദൈബിയ സന്ധിയുടെ കാരണം തന്നെ എന്താ, മക്കയില് മുസ്ലിമീങ്ങള് ഉംറ ചെയ്യാൻ വേണ്ടി പോയപ്പം അതിനെ അവര് തടഞ്ഞു. അതിന്റെ പേരിൽ നിങ്ങൾക്ക് അവരോട് ദേഷ്യമുണ്ട്. ഇപ്പം മക്കയുടെ പുറത്തുള്ള ഗ്രാമങ്ങൾ ഗോത്രങ്ങളിലുള്ള ആളുകൾ നിങ്ങളുടെ അധീനതയിലുള്ള പ്രദേശത്തിൽ കൂടിയാണ് മസ്ജിദുൽ ഹറാമിലേക്ക് പോകേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയിൽ അവരെ നിങ്ങളെ തടയാൻ പാടില്ല. അതിന്റെ കാര്യം എന്താ, മസ്ജിദുൽ ഹറാം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അതിന്റെ സ്വന്തം ആൾക്കാരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും ശത്രുക്കൾ തടഞ്ഞു. അതിന്റെ പേരിൽ നിങ്ങൾ അവരെ തടയാൻ പാടില്ല. അസ്സദ്ദുക്കുമനിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞതിന്റെ പേരിൽ അവരെ നിങ്ങൾ തടയരുത് എന്ന് പറഞ്ഞു. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറയുകയാണ്. അപ്പം ഇത് ഓരോ ആയത്തിന്റെ ഓരോ കഷ്ണവും നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കണം. ഒല ശഹ്റൽ ഹറാമ ഒലൽ ഹജിയ ഒലൽ ഖലാഇദ. ഖിലാദത്ത് എന്ന് പറഞ്ഞാല് ഈ സ്ത്രീകളുടെ നെക്ലേസ് ഇല്ലേ, അതിന് ഖിലാദ എന്ന് പറയും. ഈ മാറിൽ ഇവിടെ കിടക്കുന്ന അതിന് ഖിലാദത്ത് എന്ന് പറയും. അതിവിടെ കെട്ടിത്തൂക്കിയതാണല്ലോ. അതുപോലെ ഒലൽ ഖലാഇദ എന്ന് പറഞ്ഞാല് ഈ ബലിമൃഗമാണ് എന്ന ഇതിൽ കെട്ടിത്തൂക്കിയതിനെയും നിങ്ങൾ അനാദരിക്കരുത്. അപ്പൊ ഹജ്ജത്തുൽ വിദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 ഒട്ടകങ്ങൾ അറുത്തു എന്നാണ്. മദീനയിൽ പോകുമ്പോൾ ഈ ഒട്ടകങ്ങളൊക്കെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ വേണ്ടി, അതിന്റെ കഴുത്തിൽ ഇതൊരു ബലിമൃഗമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ചെരുപ്പ് അല്ലെങ്കിൽ സാധാരണഗതിയിൽ അവർ പൊതുവെ അംഗീകരിക്കപ്പെട്ട ചില അടയാളങ്ങൾ അതിൽ തൂക്കും മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി. അപ്പൊ അതിന് നിങ്ങൾ അനാദരിക്കാൻ പാടില്ല. ഉളഹളത്തിൽ ആട്ടിന്റെ കഴുത്തിൽ ഇത് കിട്ടുന്നതാണെന്നില്ലേ. മുതൽ കലായിത, അതായത് ഇതിൽ കെട്ടിയ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന അവയെയും നിങ്ങളെ അനാദരിക്കരുത്. വല ആമീനൽ ബൈത്തൽ ഹറാം, ആമീൻ എന്ന് പറഞ്ഞാല് ഉദ്ദേശിച്ച് പോകുന്നവരും ലക്ഷ്യം വഹിച്ച് പോകുന്നവരെയും നിങ്ങൾ അനാദരിക്കരുത്. ഒല ആമീനൽ ബൈത്തൽ ഹറാമ, ബൈത്തുൽ ഹറാമ മസ്ജിദുൽ ഹറാമിനെ ലക്ഷ്യം വെച്ച് പോകുന്നവരെ നിങ്ങൾ അനാദരിക്കരുത്. ഇവിടെ യബ്തഗൂന, അവര് ആഗ്രഹിക്കുന്നു. ഫളൻ മിർ റബ്ബിഹിം, ഫളൻ ഫളൻ അനുഗ്രഹം, മിൻ റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ച് മസ്ജിദുൽ ഹറാം ഉദ്ദേശിച്ച് പോകുന്നവരെയും നിങ്ങൾ അനാദരിക്കരുത്. മിൻ റബ്ബിഹിം റിദ്വാനൻ, റബിയ റബിയ എന്ന് പറഞ്ഞ അർത്ഥം അവൻ തൃപ്തിപ്പെട്ടു. അത് ആ വാക്കിൽ നിന്നാണ് എന്ത് വരുന്നത്, റിദ്വാൻ. റിദ്വാൻ എന്ന് പറഞ്ഞു തൃപ്തി. ഈ റിദ്വാനെ നമ്മളിവിടെയാ കാണുന്നത്, മലക്കിന്റെ പേര്. ഏതായി മലക്ക് സ്വർഗത്തിന് കാക്കുന്ന മലക്ക് റിദ്വാൻ. നരകത്തെ കാക്കുന്ന മലക്കെന്താണ്, ആരാണ്, പാലിക്കുന്ന മലക്ക്. നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. ആരോട്? മൊഹിദ്ദീൻ ശേഖിനോട്. ഇതു മാലിക്കുന്ന മലക്ക് എന്താ പറഞ്ഞു എന്ന് പറഞ്ഞു, താങ്കളെ മുരീദന്മാർ ആരും നരകത്തിലില്ല എന്ന്. ഇതെങ്ങനെയാ പറഞ്ഞു അള്ളാഹു? അപ്പം ഫളൻ, അള്ളാഹുവിന്റെ അനുഗ്രഹം ആഗ്രഹിച്ചു കൊണ്ട് പോകുന്നവരെയും നിങ്ങൾ തടുക്കരുത്. അനാദരിക്കരുത്. ഇതിൽ നിന്ന് ഒരു ജോലിക്ക് പോകുന്ന ആളെ നമ്മൾ അനാദരിക്കാൻ പാടില്ല എന്ന് ചില പണ്ഡിതന്മാർ ഇതിനർത്ഥം പറയുന്നുണ്ട്. ഒരു ജോലിക്ക് അന്വേഷിച്ചിട്ട് പോകുന്ന ഒരാളെയും നിങ്ങൾ അനാദരിക്കാൻ പാടുന്നില്ല. എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഇത് ഖുർആനിൽ എവിടെയാണ് നമുക്ക് കിട്ടുക? ഇതിന്റെ തെളിവ് ഈ എബ്തഗൂന ഫളൻ എന്നതിന് ജോലി ഭൂമിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുക എന്നത് ജോലിയാണ് എന്ന അർത്ഥം വരുന്ന ഒരു ആയത്ത് പറയാൻ പറ്റും. സൂറത്തു ജുമാ എന്താണത്? വഇദാ ഖുലിയത്തിസ് സലാത്ത് വൻതശിറു ഫിൽ അർദ് വബ്തഗൂ മിൻ ഫളിൽ. വഇദാ ഖുലിയത്തിസ് സലാത്ത് നമസ്കാരം നിർവഹിക്കപ്പെട്ടാൽ